വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിലെ 9-ാം അധ്യായം. ദേഹമില്ലാതെ ഞാൻ നിലനിൽക്കുന്നു എന്ന ബോധാവസ്ഥ. ചോദ്യം 47. ശിഷ്യൻ: നിലനിൽക്കുന്ന ദേഹം മരിച്ചാലും ശാരീരിക മാനസിക വേദനകൾ പല ദേഹങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കും. അതിനാൽ ഏത് മാർഗം ഉപയോഗിച്ചും ദേഹം സ്വീകരിക്കാത്ത അവസ്ഥയിൽ നിലനിൽക്കണം. അങ്ങനെ ദേഹം ഇല്ലാതെ ഞാൻ നിലനിൽക്കുന്നു എന്ന അവസ്ഥയെയാണ് ബോധശാസ്ത്രം മോക്ഷം എന്ന് നിർവചിച്ചിരിക്കുന്നത്. കർമ്മബന്ധം കൊണ്ട് വീണ്ടും ജനിക്കുമെന്ന് വേദാന്തങ്ങൾ പറയുന്നതുമായി ഇതിന് സാമ്യമുണ്ടോ? ഇത് തെളിയിക്കാൻ കഴിയാത്തതിനാൽ സെമിറ്റിക് മതക്കാരും ഹിന്ദുക്കളിൽ ബുദ്ധിയുള്ള നല്ലൊരു വിഭാഗവും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല. ശാസ്ത്രീയമായ യുക്തി കൊണ്ടും തെളിവുകൾ കൊണ്ടും ബോധശാസ്ത്രം ഇതെങ്ങനെ തെളിയിക്കും? മാസ്റ്റർ: നിലനിൽക്കുന്ന ദേഹം മരിച്ചാലും മാനസിക ശാരീരിക വേദനകൾ പുതിയ ദേഹങ്ങളിൽ തുടരുമെന്നത് ഒരു വിശ്വാസമോ പുനർജന്മ സിദ്ധാന്തമോ അല്ല. ഏതൊരു സാധാരണക്കാരനും യുക്തി കൊണ്ടും തെളിവുകൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. കർമ്മബന്ധം ബോധത്തിന്റെ തോന്നലാണെന്ന് മുൻ അധ്യായങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ വേദാന്തങ്ങൾ പറയുന്ന പുനർജന്മവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ജനിതക മിശ്രണം കൊണ്ട് പലതായി പോകുന്ന ബുദ്ധി ബോധത്തെ തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയുമായി സ്വീകരിക്കുമ്പോൾ ഒരേയൊരു ബോധം പല വ്യക്തിബോധങ്ങളായി അഥവാ ആത്മാക്കളായി അനുഭവപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ആത്മാവ് പലതാണെന്നും ദൈവം പുറമേ നിൽക്കുന്ന സൃഷ്ടികർത്താവാണെന്നും സെമിറ്റിക് മതക്കാർ ധരിച്ചതുകൊണ്ടാണ് അന്ത്യനാളിൽ ദൈവം വിധികർത്താവായി വന്ന് നന്മ തിന്മകളുടെയും പാപപുണ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വർഗവും നരകവും നൽകുമെന്ന് വിശ്വസിക്കേണ്ടതായി വന്നത്. ബോധശാസ്ത്രത്തിൽ ദൈവം വിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ സാധനകൾക്കും ആരാധനകൾക്കും പാപപുണ്യങ്ങൾക്കും പ്രസക്തിയില്ല. യുക്തിയും തെളിവുകളും അനുഭവങ്ങളും കൊണ്ട് സ്വയം ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ബോധശാസ്ത്രത്തിന്റെ ലക്ഷ്യം. ദൈവത്തെയോ സത്യത്തെയോ അന്വേഷിക്കാൻ രൂപപ്പെടുത്തിയതല്ല ബോധശാസ്ത്രം, മറിച്ച് വേദനയുടെ സ്രോതസ് അന്വേഷിക്കുവാനാണ് ബോധശാസ്ത്രം ഉപയോഗപ്പെടുത്തിയത്. ശാരീരിക വേദന, മാനസിക ദുഃഖം എന്നീ രണ്ട് അനുഭവങ്ങളുടെ സ്രോതസ് നിരീക്ഷിച്ചപ്പോഴാണ് അവ ഒരു ദേഹത്തിന്റെ മരണം കൊണ്ട് ഇല്ലാതാവുകയില്ല എന്നും പുതിയ ദേഹങ്ങളിൽ അവ വീണ്ടും തുടരുമെന്നും തെളിയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് വ്യക്തിബോധത്തിന്റെ ജീവനിൽ നിന്നുള്ള മോചനം മോക്ഷം ആണെന്ന് നിർവചിക്കേണ്ടതായി വന്നത്. ഞാൻ വേദനയും ദുഃഖവും അനുഭവിക്കുന്നു എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്ന മാധ്യമമാണ് ദേഹം, അതിലെ നാഡീകോശ സംവിധാനങ്ങളും. ബോധം കെട്ടു വീഴുന്ന ആൾക്ക് വേദനയും ദുഃഖവും അനുഭവപ്പെടാത്തത് ദേഹവും ബോധവും രണ്ടാണ് എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല ബോധം ജീവനല്ല എന്നും ഇത് വ്യക്തമാക്കുന്നു. ബോധം ജീവൻ ആയിരുന്നുവെങ്കിൽ ബോധം കെട്ട് വീഴുന്ന നിമിഷം ജീവനും നഷ്ടപ്പെടുമായിരുന്നു. ജീവൻ മാംസത്തിന്റെ പല ഗുണങ്ങളിൽ ഒന്നാണ്, അത് സഹജാവബോധമാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്ന് ബോധതലങ്ങളെ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിചയമുള്ളൂ. ഒന്നാമത്തെ അഥവാ നാലാമത്തെ ബോധാവസ്ഥയായ തുര്യം എന്ന ഉയർന്ന ബോധം എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് തുര്യം എന്ന ഏറ്റവും ഉയർന്ന ബോധാവസ്ഥ നമുക്ക് അനുഭവപ്പെടാത്തത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് വേദനയുടെയും ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവങ്ങൾ ജനനം മുതൽ മരണം വരെ നാം സത്യം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിന് കാരണം എന്ന് കണ്ടെത്തിയത്. ജാഗ്രത്തിലും സ്വപ്നത്തിലും മാത്രമേ സുഖവും സന്തോഷവും വേദനയും ദുഃഖവും അനുഭവങ്ങളായി നിലനിൽക്കുന്നുള്ളൂ. തുര്യത്തിലും നിദ്രയിലും ഇത്തരം അനുഭവങ്ങൾ ഇല്ല എന്ന് ആർക്കും അറിയാം. നിദ്ര ഏറ്റവും താഴ്ന്ന ബോധാവസ്ഥ ആയതുകൊണ്ടാണ് അവിടെ അനുഭവങ്ങൾ ഇല്ലാത്തത്. ഉയർന്ന ബോധത്തിൽ അനുഭവങ്ങൾ ഏറ്റവും ശക്തമാകുമെന്നാണ് ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും അനുഭവങ്ങൾ കണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞത്. ചില അനുഭവങ്ങളെ അനുഭവിക്കാൻ ദേഹം ആവശ്യമില്ല എന്ന സത്യം നാം ആദ്യം മനസ്സിലാക്കണം. സ്വപ്നം അനുഭവിക്കുമ്പോൾ നമുക്ക് ദേഹത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളും മസ്തിഷ്കവും ആവശ്യമില്ല എന്നത് ഇതിന്റെ തെളിവാണ്. ഉയർന്ന ബോധത്തിന് താഴ്ന്ന ബോധത്തിലെ സംഭവങ്ങളെ ഓർക്കാൻ കഴിയുമെങ്കിലും താഴ്ന്ന ബോധത്തിന് ഉയർന്ന ബോധത്തിലെ സംഭവങ്ങൾ ഓർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജാഗ്രത് സ്വപ്ന സംഭവങ്ങളെ ഓർക്കുന്നതും സ്വപ്നത്തിൽ ജാഗ്രത്തിന് ഓർമ്മിക്കാത്തതും. അതുപോലെ തന്നെയാണ് ജാഗ്രത്തിന് തുരിയാവസ്ഥയെ ഓർമ്മിക്കാൻ കഴിയാത്തത്. എന്നാൽ തുര്യത്തിൽ എത്തിയ ബുദ്ധന് ജാഗ്രത് ദേഹത്തിന്റെ മരണം വരെ ഓർമ്മിക്കാൻ കഴിയും. ജാഗ്രത്തിലെ ഒരു ആശാരി ഒരു ദിവസം താൻ രാജാവാണെന്നും രണ്ടാം ദിവസം തെണ്ടിയാണെന്നും മൂന്നാം ദിവസം രോഗിയാണെന്നും സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കുക. ഓരോ ദിവസവും സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ അയാൾ ആശാരി തന്നെയെന്ന് മനസ്സിലാക്കും. സ്വപ്നം താഴ്ന്ന ബോധാനുഭവമായതിനാൽ ജാഗ്രത്തിലെ ആശാരിക്ക് ഈ മൂന്ന് സ്വപ്ന ജന്മങ്ങളും ഓർക്കാൻ കഴിയും. കാരണം ഓർമ്മയെ പദാർത്ഥവൽക്കരിക്കാൻ മസ്തിഷ്കത്തിന് കഴിവുണ്ട്. പദാർത്ഥവൽക്കരിക്കപ്പെട്ട ഓർമ്മയെ വായിക്കാൻ മാത്രമേ ബോധത്തിന് കഴിയുകയുള്ളൂ. അല്ലാതെ ഓർമ്മയെ സൂക്ഷിച്ചു വയ്ക്കാൻ ബോധത്തിന് സാധ്യമല്ല. ഈ കഴിവാണ് ജാഗ്രത്തിന് തുടർച്ചയുണ്ടെന്നും ദൈർഘ്യം ഉണ്ടെന്നും തോന്നിപ്പിക്കുന്നത്. മസ്തിഷ്കം ഒരു മെമ്മറി കാർഡായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ബോധത്തിന് ദ്വൈതാനുഭവം ഉണ്ടാകുന്നത്. ജാഗ്രത്തിൽ നിന്ന് തുര്യത്തിലേക്ക് ഉണരുന്ന ബുദ്ധന് രണ്ട് എന്ന അവസ്ഥ അനുഭവപ്പെടുകയില്ല. കാരണം ഒന്ന് ഞാൻ എന്ന ബോധവും രണ്ടാമത്തേത് നശ്വരമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയുമാണ്. അത്തരം വസ്തുക്കൾക്കും ജീവനും ബുദ്ധനിൽ അനുഭവം സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ ജാഗ്രത്തിലെ അനുഭവങ്ങളെ ശേഖരിച്ചു വയ്ക്കാൻ ബുദ്ധൻ കൂട്ടാക്കുകയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റീഡ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഉണ്ട്, എന്നാൽ മെമ്മറി കാർഡില്ല. മസ്തിഷ്കം ഉപകരണമാണ്, അല്ലാതെ ബോധമല്ല എന്ന് നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. തുര്യത്തിൽ നിൽക്കുന്ന ബുദ്ധന് കഴിഞ്ഞുപോയ ജന്മങ്ങൾ എന്തായിരുന്നുവെന്ന് ഓർക്കാൻ കഴിയുകയില്ല. കാരണം തുര്യം ഓർമ്മയെ സൂക്ഷിച്ചു വയ്ക്കുന്ന പദാർത്ഥങ്ങൾ ഇല്ലാത്ത ബോധതലമാണ്. എന്നാൽ താൻ ജാഗ്രത്തിലേക്ക് ഉണരുന്നത് തന്റെ തന്നെ സങ്കല്പങ്ങൾ കൊണ്ടാണെന്ന് വ്യക്തമായി മനസ്സിലാകും. ജാഗ്രത്തിലെ ആശാരി സ്വപ്നങ്ങളിലെ സംഭവങ്ങൾക്ക് കാരണം ജാഗ്രത്തിലെ കാഴ്ചകളും സങ്കല്പങ്ങളും ആണെന്ന് മനസ്സിലാക്കുന്നത് പോലെ. അതിനാൽ സങ്കല്പങ്ങൾ നിലനിന്നാൽ വീണ്ടും ജാഗ്രത്തിലേക്ക് ഉണരേണ്ടി വരുമെന്ന്, അതായത് വീണ്ടും ജനിക്കേണ്ടി വരുമെന്ന് ബുദ്ധൻ വ്യക്തമായി തിരിച്ചറിയുന്നു. സങ്കല്പിച്ച് ഭ്രമിക്കുകയും ഭ്രമങ്ങൾ സംഭവങ്ങളായി അനുഭവിക്കുകയും ചെയ്യുക എന്നത് ബോധത്തിന്റെ പ്രത്യേകതയാണ്. അതിനെ സൃഷ്ടി എന്ന് വിളിക്കുക സാധ്യമല്ല. അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിക്കുകയും അശ്രദ്ധയിൽ നിലനിൽക്കുകയും മറവി സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ഉയർന്ന ബോധമായ തുര്യം അനുഭവമാകാതെ പോകുന്നത്. ശ്രദ്ധയും സൂക്ഷ്മതയും ഓർമ്മയും കൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും തുര്യത്തിലേക്ക് ഉണരാം. അതിന് വിദ്യാഭ്യാസത്തിന്റെയോ ആത്മീയ സാധനയുടെയോ ആവശ്യമില്ല. സങ്കല്പരഹിതമായി നിന്നാൽ നമുക്ക് എന്നും മോക്ഷത്തിൽ നിലനിൽക്കാം. ആശാരി രാജാവാകണമെന്നും തെണ്ടി ആകേണ്ട എന്നും സങ്കല്പിച്ചതുകൊണ്ടാണ് സ്വപ്നത്തിൽ അവ അനുഭവങ്ങളായി വന്നത്. ഈ രണ്ട് ആഗ്രഹങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ആശാരി സ്വപ്നം കാണുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ആശാരിയായ താൻ ശുദ്ധബോധമാണ്, ആശാരി അല്ല എന്ന് കർമ്മധർമ്മങ്ങൾ കൊണ്ട് മനസ്സായ അഥവാ ആഗ്രഹങ്ങളുടെ കൂട്ടം ബോധത്തെ ബോധ്യപ്പെടുത്തിയാൽ ജാഗ്രത്തിൽ നിന്നും തുര്യത്തിലേക്ക് ദേഹം നിലനിൽക്കെ തന്നെ ഉണരാം. ബോധത്തിൽ സങ്കല്പങ്ങൾ അഥവാ ആഗ്രഹങ്ങൾ വന്നാൽ ഭ്രമം കൊണ്ട് അവ സംഭവങ്ങളായി മാറുന്നു എന്ന് തോന്നും. ഈ സംഭവങ്ങളാണ് ജാഗ്രത് ആയും സ്വപ്നമായും അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങളെയാണ് ഭൗതികശാസ്ത്രം സംഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്വപ്നത്തിൽ രാജാവായതും മറ്റൊരു സ്വപ്നത്തിൽ യാചകനായതും. ഒരു ജാഗ്രത്തിൽ ആശാരി ആകുന്നതും മറ്റൊരു ജാഗ്രത്തിൽ മൂശാരി ആകുന്നതും എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത്. സങ്കല്പങ്ങളെ അനുഭവിക്കാൻ മാത്രമേ ബോധത്തിന് കഴിയുകയുള്ളൂ. ഇല്ലാത്ത വസ്തുക്കൾ കൊണ്ടും നശിച്ചുപോകുന്ന വസ്തുക്കൾ കൊണ്ടുമാണ് ബോധം അനുഭവങ്ങളെ സൃഷ്ടിക്കുന്നത്. സങ്കല്പങ്ങൾ ഇല്ലാതെ അനുഭവങ്ങളെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അവയിൽ മാനസിക ശാരീരിക വേദനകൾ വരുന്നതാണ് മോക്ഷത്തിലേക്ക് ഉണരുന്നതിനെ പ്രസക്തമാക്കുന്നത്. ചോദ്യം 48. ശിഷ്യൻ: ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് ഉണർന്നവന് ഭ്രമവികാരം ഉണ്ടാകാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭ്രമാനുഭവവും ഭ്രമവികാരാനുഭവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ്റ്റർ: ദേഹം അതിന്റെ പരിണാമം പൂർത്തിയാക്കി മരിക്കുന്ന സമയം വരെ നിലനിൽപ്പിന് ആവശ്യമായ ആഹാരം, ജലം, വായു ഇവ ആഗ്രഹിക്കാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞ ആഗ്രഹത്തിൽ പോലും വികാരങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. നിലനിൽപ്പിന്റെ ഈ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നാൽ ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് പുറത്തു കടന്നു എന്ന അനുഭവം മരണം വരെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളിലേക്ക് ബോധം സാവധാനം താഴ്ന്നു പോകുകയും ഉയർന്നു എന്ന അനുഭവം മറന്നു പോകുകയും ചെയ്യും. പല രീതിയിൽ അദ്വൈതാനുഭവം ലഭിച്ച മിസ്റ്റിക്കുകൾ പോലും മുക്തിയിലെത്താതെ പരാജയപ്പെട്ടതിന് കാരണം ഈ അനുഭവത്തിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കാതിരുന്നത് കൊണ്ടാണ്. വികാരങ്ങൾ പ്രകൃതിയാലോ സാധനകൾ കൊണ്ടോ അല്പസമയം നിസ്സംഗമാകാറുണ്ട്. എന്നാൽ ആ നിസ്സംഗത സ്ഥായി ആകാറില്ല. നിസ്സംഗത എങ്ങനെ, എപ്പോൾ, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കണ്ടെത്തുക സാധ്യമല്ല. വികാരങ്ങൾ താഴ്ന്ന ബോധത്തിൽ തനിയെ ഉണ്ടാകുന്നത് പോലെ അവയ്ക്ക് ഉയർന്ന ബോധത്തിൽ തനിയെ ഇല്ലാതാകാനും കഴിയും. വികാരങ്ങളെ നിസ്സംഗമാക്കുകയും നശ്വരതയെ മറക്കാതെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെയാണ് അദ്വൈതാനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവം അസാധാരണമായ ഒരു പരമാനന്ദ സുഖമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് വീണ്ടും ലഭിക്കണമെന്ന് ആഗ്രഹിക്കും. മാത്രമല്ല, ഈ അവസ്ഥയിൽ അതീന്ദ്രിയ അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ജനന മരണ ഭ്രമങ്ങൾ സത്യമാണെന്ന അനുഭവമായി മാറുന്നത്. ഈ അനുഭവം പിന്നീട് വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളിലേക്ക് താഴുന്നു. എല്ലാ മിസ്റ്റിക്കുകൾക്കും ഇവിടെയാണ് വഴിതെറ്റുന്നത്. അതീന്ദ്രിയാനുഭവങ്ങൾ വെറും ഭ്രമങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ ജനന മരണ ഭ്രമങ്ങൾ ഇല്ലാത്തവയെന്ന് ദേഹവിയോഗം വരെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അദ്വൈതാനുഭവം സ്ഥായിയായി അനുഭവപ്പെടുന്നതിനെ ഭ്രമാനുഭവം എന്നും നൈമിഷികമായി അനുഭവപ്പെടുന്നതിനെ ഭ്രമവികാരാനുഭവം എന്നും പറയുന്നു. ചോദ്യം 49. ശിഷ്യൻ: അറിവുകൾ മറന്നാലും അനുഭവങ്ങൾ മറക്കാറില്ല. നീന്തൽ എന്ന അനുഭവം അത്തരത്തിൽ മറക്കാൻ കഴിയാത്ത ഒന്നാണ്. ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് ഒരിക്കൽ ഉണർന്നവൻ ആ ഉണർച്ചയുടെ അനുഭവം എങ്ങനെയാണ് മറന്നുപോകുന്നത്? മാസ്റ്റർ: മനസ്സ് സ്വായത്തമാക്കുന്ന അനുഭവങ്ങളാണ് മറക്കാതെ നിലനിൽക്കുന്നത്. അതായത്, നീന്തൽ ഒരു ഭ്രമവികാരാനുഭവമാണ്. അത് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ മനസ്സിന് അത് പിന്നീട് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. നീന്തൽ അറിയാതിരുന്നപ്പോഴുണ്ടായ ഭയം ഇല്ലാതാവുമ്പോഴാണ് നീന്തൽ അനുഭവമാകുന്നത്. വിഭ്രമ അനുഭവമായ പ്രതികാരവും മതിഭ്രമാനുഭവമായ അതീന്ദ്രിയ അനുഭവങ്ങളും മറന്നുപോയാൽ പോലും ഭ്രമവികാരാനുഭവമായ നീന്തൽ മറന്നു പോകുകയില്ല. കാരണം അനുഭവങ്ങളെ രാസവസ്തുക്കൾ കൊണ്ട് രേഖപ്പെടുത്തി വയ്ക്കാൻ മസ്തിഷ്കത്തിന് കഴിയും. എന്നാൽ ജനന മരണ ഭ്രമങ്ങളിൽ നിന്നുണരുന്ന അനുഭവം അഥവാ മോക്ഷാനുഭവം അഥവാ അനുഭവങ്ങൾ ഒന്നും ഇല്ല എന്ന അനുഭവം മനസ്സിന്റെ ഒരു തരത്തിലുമുള്ള വികാരാനുഭവമല്ല. വികാരാനുഭവം മാത്രമേ ബോധത്തിന് വായിക്കുവാൻ കഴിയുകയുള്ളൂ. മനസ്സിന്റെ എല്ലാ വികാരങ്ങൾക്കും സാക്ഷിയാകുമ്പോൾ വികാരാനുഭവങ്ങൾ ഒന്നും ഇല്ല എന്ന് മനസ്സ് അനുഭവിക്കുമ്പോൾ മനസ്സ് തന്നെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ബാക്കിയാകുന്ന അനുഭവം അതാണ് മോക്ഷാനുഭവം. ഇത് ഒരനുഭവമാണെന്ന് പറയുക സാധ്യമല്ല. ഭ്രമം വികാരമായില്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകുകയില്ല. ഈ അവസ്ഥയെ ഒരു പേരുകൊണ്ട് സൂചിപ്പിക്കുവാനും നിവൃത്തിയില്ല. ദേഹം നിലനിൽക്കെ മനസ്സിന് ഒരിക്കലും സ്ഥായിയായി സ്വയം നഷ്ടപ്പെടാൻ എളുപ്പമല്ല. ഏതു നിമിഷവും അതിന് തിരിച്ചു വരാനുള്ള കഴിവുണ്ട്. ബ്രഹ്മവികാരാനുഭവങ്ങൾ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുവോ ആ നിമിഷം മോക്ഷാനുഭവം നഷ്ടപ്പെട്ടു പോകും. ദേഹം ആരോഗ്യത്തോടെ നിലനിൽക്കുന്നിടത്തോളം സഹജാവ ബോധവും അവബോധവും ഇല്ലാതാവുകയില്ല. ഇവ രണ്ടും ബോധത്തിന്റെ രണ്ട് ഭ്രമങ്ങളാണ്. അവബോധം കൊണ്ട് സഹജാവബോധത്തിന്റെ നശ്വരതയെ അനുഭവിച്ചാൽ രണ്ട് ഭ്രമങ്ങളും ഒന്നായി ചേർന്ന് സാക്ഷാൽ മഹാബോധമായി മാറും. മനസ്സിനെ ശാശ്വതമായി നശിക്കാൻ ദേഹം നിലനിൽക്കെ സാധ്യമല്ല. ബുദ്ധിയുള്ള ഒരു വിഭാഗം നിസ്തിക്കുകൾ വികാരങ്ങൾ ഉണരാതിരിക്കാൻ എല്ലാ ലൗകിക സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് ബുദ്ധനെ പോലെ അവധൂതനായി മാറുന്നു. മറ്റു ചിലർ ജനക മഹാരാജാവിനെ പോലെ ജീവിത വികാരങ്ങൾ ഉണരുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജീവിതം അഭിനയിച്ചു തീർക്കുന്നു. വിഡ്ഢികളായ മിസ്റ്റിക്കുകൾ അഥവാ ആൾദൈവങ്ങൾ ഈ അവസ്ഥയിൽ ഉണ്ടാവുന്ന അതീന്ദ്രിയാനുഭവങ്ങൾ ദൈവീകാനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണവും പ്രശസ്തിയും വാരിക്കൂട്ടുന്നു. ചോദ്യം 50. ശിഷ്യൻ: താഴ്ന്ന ബോധത്തിലും ഉയർന്ന ബോധത്തിലും ബുദ്ധിയുടെ പങ്കെന്താണ്? ഉയർന്ന ബോധത്തിൽ ബുദ്ധി കൂടുമോ അല്ലെങ്കിൽ കുറയുമോ? മാസ്റ്റർ: ഈ ദൃശ്യ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും നിലനിൽക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. നിലനിൽക്കുവാനുള്ള ഉപകരണമാണ് ബുദ്ധി. മനുഷ്യനൊഴിച്ചുള്ള എല്ലാ ചരാചരങ്ങളുടെയും ബുദ്ധി കൽപ്പിതമാണ് അല്ലെങ്കിൽ അടഞ്ഞതാണ്. എന്തായിട്ടാണ് ഒരു വസ്തു അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുകയും നിലനിൽക്കുകയും ഇല്ലാതാകുകയും ചെയ്യുന്നുവോ അങ്ങനെയായി മാത്രമേ അതിന് എന്നും ഉണ്ടാകാനും നിലനിൽക്കാനും ഇല്ലാതാകാനും കഴിയുകയുള്ളൂ. സഹജാവബോധത്തെയാണ് ബുദ്ധി എന്ന് വിളിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്ക് മാത്രം ബോധത്തെ അവബോധം എന്ന തിരിച്ചറിവായി സ്വീകരിച്ച് ഉപയോഗപ്പെടുത്താനും സ്വയം നിലനിൽക്കുന്നു എന്ന ഉന്മ അനുഭവിക്കാനും കഴിയുകയുള്ളൂ. അതിനാൽ ബുദ്ധിയെയും അവബോധത്തെയും ഉപയോഗപ്പെടുത്തി കൽപ്പിതത്വത്തെ അഴിച്ച് അതിന്റെ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി ജീവനിൽ നിലനിൽക്കുന്നു എന്ന ഉന്മയിൽ നിന്നും അഥവാ ജീവന്റെ തടവറയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടാൻ കഴിയും. ഇതാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ കേവല യാഥാർത്ഥ്യമായ ബോധം അഥവാ ദൈവം സങ്കല്പങ്ങൾ കൊണ്ട് അവബോധമായും സഹജാവബോധമായും വിഘടിച്ച് ഭ്രമിക്കുകയാണ്. ഇവയിൽ സഹജാവബോധത്തെ ബുദ്ധിയായും അവബോധത്തെ ഞാൻ എന്ന തിരിച്ചറിവായും നമുക്ക് അനുഭവപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും സഹജാവബോധം കൊണ്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ നിലനിൽക്കുന്നു എന്ന ഉന്മ അനുഭവിക്കാൻ അവയ്ക്കൊന്നിനും കഴിവില്ല. കാരണം ബോധം അവബോധമായി മനുഷ്യ മസ്തിഷ്കത്തോട് മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. താഴ്ന്ന ബോധത്തിലുള്ള മനുഷ്യരുടെ ബുദ്ധി ചരാചരങ്ങളെ പോലെ തന്നെ അടഞ്ഞതാണ്. അതിനാൽ അവർ അവബോധത്തെ ഉപയോഗപ്പെടുത്തി നിലനിൽപ്പിന്റെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുകയും സങ്കീർണമാക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയാണ് മനുഷ്യർ വികസിപ്പിച്ച ബുദ്ധിയുടെ ഏറ്റവും ശക്തമായ ഉദാഹരണം. മനുഷ്യ ബുദ്ധിയുടെ ചില സ്വാഭാവിക കഴിവിനെ പോലും അത് പിന്നിലാക്കുന്നത് കാണാം. നിലനിൽപ്പിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുവെന്നല്ലാതെ കമ്പ്യൂട്ടറിന് എന്ത് മേന്മയാണ് ഉള്ളത്? അതുപോലെ കമ്പ്യൂട്ടറിനെ വികസിപ്പിച്ച മനുഷ്യന്റെ അവബോധത്തിന് ഒരു മേന്മയും അവകാശപ്പെടാനില്ല. ജീവിതകാലം മുഴുവനും ഒരുപോലെ നിൽക്കുന്ന സമാധാനവും സന്തോഷവും സുഖവും സ്വതന്ത്രമായ സമ്പന്നതയും മനുഷ്യബുദ്ധിയുടെ ഈ വികാസം കൊണ്ടുണ്ടായിട്ടില്ല. മറിച്ച് ചൂഷണം വർദ്ധിപ്പിക്കുവാനും യുദ്ധത്തിന്റെ ഭീകരത കൂട്ടുവാനും ലോകത്തിലെ ഏത് കോണിലും ജീവിക്കുന്നവന്റെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാനും ഈ ബുദ്ധി കാരണമായി. പട്ടിണിയും ആത്മഹത്യയും കൊലപാതകവും ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നു. ഇതാണ് ഈ ബുദ്ധിയുടെ വികാസം സമ്മാനിച്ചത്. കൽപ്പിത ബുദ്ധി അഥവാ സഹജാവബോധത്തിന്റെ പ്രോഗ്രാമിനെ അവബോധം കൊണ്ട് തിരിച്ചറിയുമ്പോൾ അവിടെ രണ്ട് സാധ്യതകളാണ് രൂപം കൊള്ളുന്നത്. ഒന്ന്, ബുദ്ധി അവബോധത്തെ ഉപയോഗപ്പെടുത്തി ബുദ്ധിയെ തന്നെ വികസിപ്പിച്ച് ബോധത്തെ വീണ്ടും താഴ്ത്തിക്കളയുന്നു. ഇത്തരക്കാരാണ് ശാസ്ത്രജ്ഞന്മാരായും ജ്ഞാനികളായും സാധാരണക്കാരനായും മാറുന്നത്. ഈ രീതിയിൽ ബുദ്ധിയെ വികസിപ്പിക്കുമ്പോൾ മൃഗീയത വർദ്ധിക്കുന്നതായാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. 2. ബുദ്ധി അവബോധത്തെ ഉപയോഗപ്പെടുത്തി ബോധത്തെ ഉയർത്തുന്നു. ബോധം ഉയരുമ്പോൾ ബുദ്ധി വർദ്ധിക്കുന്നതിന് പകരം അതിന്റെ വ്യക്തത കൂടുന്നു. അങ്ങനെ വ്യക്തത വർദ്ധിക്കുന്ന ബുദ്ധി തന്റെ നിലനിൽപ്പിന്റെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഭീകരതയും അർത്ഥശൂന്യതയും തിരിച്ചറിയുന്നു, അഥവാ അസ്തിത്വത്തിന്റെ അർത്ഥശൂന്യത ഗ്രഹിക്കുന്നു. അത്തരം മനുഷ്യരാണ് ബുദ്ധന്മാരായി മാറുന്നത്. സ്വന്തം നിലനിൽപ്പിനായും സുഖത്തിനായും ഉപയോഗിക്കുന്ന സ്വാർത്ഥ ബുദ്ധിയാണ് തന്റെയും മറ്റുള്ളവരുടെയും ദുഃഖകാരണമെന്ന് അത്തരക്കാർ കണ്ടെത്തുന്നു. അങ്ങനെ സ്വാർത്ഥതയായ സ്വന്തം വ്യക്തിത്വം നശിപ്പിച്ച് കളയുന്നതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുകയും ബുദ്ധി ബോധമെന്ന ദൈവത്തെ ഭ്രമത്തിലൂടെ അഥവാ അദ്വൈതാനുഭവത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യുന്നു. വളർന്നുവരുന്ന തലമുറയുടെ ബുദ്ധി വർദ്ധിപ്പിക്കണമോ ബോധം വർദ്ധിപ്പിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഭരണകർത്താക്കൾക്കുമുണ്ട്. വ്യക്തിത്വത്തിന്റെ ശക്തിയിലൂടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കാൻ സമൂഹം തീരുമാനിച്ചാൽ ബോധം താഴ്ന്നു പോകുകയും സ്വന്തം മാതാപിതാക്കളെ പോലും ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു തലമുറ ഉയർന്നു വരികയും ചെയ്യും. അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടെന്ന് വിചാരിക്കുന്നവൻ മൂഢനാണ്. കാരണം താഴ്ന്ന ബോധത്തിന്റെ സ്വാഭാവികതയാണ് സ്വാർത്ഥതയും ക്രൂരതയും അതിന്റെ ദുഃഖവും വേദനയും. എന്നാൽ ബോധത്തെ ഉയർത്താൻ വേണ്ടി ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്ന സമൂഹത്തിൽ ബുദ്ധിയുടെ വ്യക്തത വർദ്ധിക്കുകയും സന്തോഷവും സമാധാനവും സുഖവും സമ്പന്നതയും അതിന്റെ സ്വാഭാവികതയായി വന്നു ചേരുകയും ചെയ്യുന്നു. അവയെ വരുത്താൻ രാഷ്ട്രീയ ആത്മീയ തത്വശാസ്ത്രങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ആവശ്യമില്ല. അദ്വൈതാനുഭവത്തിലേക്ക് ബോധം ഉയർന്നാൽ ജനസംഖ്യ കുറഞ്ഞ് സമൂഹം ഇല്ലാതായി പോകുകയില്ലേ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. അത് താഴ്ന്ന ബോധത്തിന്റെ ഭയം മാത്രമാണ്. അദ്വൈതാനുഭവം വരെ ബോധം ഉയർത്തുക എന്നത് നിസ്സാരമായ കാര്യമല്ല. ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടാണത്. ലളിതമായ ബുദ്ധി ആപേക്ഷിക സിദ്ധാന്തത്തോളം സങ്കീർണമായതുപോലെ ആ സങ്കീർണമായ ബുദ്ധിയെ ദൈവത്തോളം ലളിതമാക്കാൻ അസാധാരണമായ ഇച്ഛാശക്തിയും ആത്മാർത്ഥതയും ആവശ്യമാണ്. അതാണ് യഥാർത്ഥ ആത്മീയതയുടെ തടസ്സങ്ങൾ. ബുദ്ധിയും നീതിബോധവും ഉള്ള വക്കീലും ബുദ്ധി കുറഞ്ഞ സാധാരണക്കാരനും ഒരുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ബുദ്ധിയുടെ വ്യത്യാസം കൊണ്ടല്ല എന്ന് വ്യക്തമാകുന്നു. താഴ്ന്ന ബോധത്തിന്റെ വികാരങ്ങളുടെ സാന്നിധ്യം ബുദ്ധി കൂടിയവനെയും കുറഞ്ഞവനെയും ഒരുപോലെ കുറ്റവാളിയാക്കുന്നതാണ്. അതായത് സഹജാവബോധത്തിന് സ്വയം പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ട്. അശ്രദ്ധ കൊണ്ടാണ് അത് സ്വയം പ്രവർത്തിക്കുന്നത്. അങ്ങനെ സ്വയം പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് മനുഷ്യർ വികലമായ കാരണങ്ങൾ യുക്തിയായി ഉപയോഗിച്ച് മൃഗങ്ങളെക്കാൾ കൂടുതൽ സ്വാർത്ഥനാകുകയും ക്രൂരനാകുകയും ചെയ്യും. ചോദ്യം 51. ശിഷ്യൻ സങ്കല്പം ബോധത്തിൽ ആരോപിക്കുകയും അത് ശക്തമായ ഇച്ഛയായി മാറുകയും ചെയ്തപ്പോഴാണ് പ്രപഞ്ചവും ജീവനും സൃഷ്ടിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ജാഗ്രത് എന്ന ഭ്രമത്തിലേക്ക് ബോധം ഉണർന്നത് എന്നാണ് അങ്ങ് പറഞ്ഞത്. എന്നാൽ ആ ഭ്രമത്തിൽ നിന്ന് വീണ്ടും തുര്യത്തിലേക്ക് ഉണരാൻ ശക്തമായ ഇച്ഛാശക്തി ഉണ്ടാകണമെന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ? മാസ്റ്റർ: പ്രപഞ്ചത്തിന്റെയും തന്റെ വ്യക്തിബോധത്തിന്റെയും നിലനിൽപ്പ് സത്യമായ അനുഭവമാണെന്ന് ബോധ്യപ്പെടുത്തിയത് ഭ്രമ വിഭ്രമ മതിഭ്രമങ്ങളായ വികാരങ്ങൾ കൊണ്ടാണ്. ശാസ്ത്രീയ യുക്തി കൊണ്ടും വസ്തുനിഷ്ഠത കൊണ്ടും അനുഭവം കൊണ്ടും സൂക്ഷ്മത കൊണ്ടും പ്രപഞ്ചം ജീവപദാർത്ഥങ്ങളും നശ്വരമാണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. എന്നിട്ടും ആ യാഥാർത്ഥ്യത്തെ മറന്നും അവഗണിച്ചും എല്ലാവരും ജീവിക്കുന്നതിന്റെ കാരണം താൻ സ്വയം ദൈവമാണെന്ന അദ്വൈതാനുഭവം ലഭിക്കാത്തതുകൊണ്ടാണ്. അഥവാ തന്റെ യഥാർത്ഥ സ്വരൂപം അഖണ്ഡനിശ്ചല നിസ്സംഗബോധമാണെന്ന് അനുഭവിക്കാത്തതുകൊണ്ടാണ്. അഥവാ ജനനമരണ ഭ്രമങ്ങളിൽ നിന്ന് ഉണരാത്തതുകൊണ്ടാണ്. ഈ അനുഭവം ലഭിക്കണമെങ്കിൽ നിലനിൽപ്പ് വാസ്തവമാണെന്ന് അനുഭവപ്പെടുത്തുന്ന വെർച്വൽ വികാരങ്ങളെ ഇല്ലാതാക്കണം. തന്റെ സ്വാർത്ഥ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെന്ന ശക്തമായ നെഗറ്റീവ് ഇച്ഛാശക്തി കൊണ്ടുണ്ടായ വെർച്വൽ വികാരങ്ങളെ അവ നശ്വരമാണെന്ന അറിവുകൊണ്ട് ശക്തമായി തടയുമ്പോൾ ഈ വികാരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി നിസ്സംഗമാകുകയും ഈ നിഷ്ക്രിയീകരണം പൂർത്തിയാകുമ്പോൾ മനസ്സ് അപ്രത്യക്ഷമാകുകയും അഥവാ വ്യക്തിബോധത്തിൽ നിന്നും വ്യക്തിത്വം ഇല്ലാതായി ബോധം മാത്രം ശേഷിക്കുകയും ദേഹവും ബോധവും രണ്ടെന്ന അനുഭവത്തിൽ എത്തുകയും ചെയ്യും. ഇതാണ് അദ്വൈത അനുഭവം. ഇത് വിരോധങ്ങളുടെ ആഭാസമല്ല, മറിച്ച് വിരോധങ്ങളുടെ ഉന്മൂലനമാണ്. അതായത് നശ്വരമായതുകൊണ്ട് ഇല്ലാതാക്കിയാൽ യഥാർത്ഥത്തിലുള്ളത് എന്താണോ അത് പ്രത്യക്ഷമാകും. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, ചുറ്റും മരണം കണ്ടിട്ടും എന്റെ ദേഹം മരിക്കുകയില്ല എന്ന ധാർഷ്ട്യത്തോടെ ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ശക്തമായ വെർച്വൽ വികാരാനുഭവങ്ങളെ ദേഹത്തിന്റെ മരണം എന്റെ മരണം അല്ല എന്ന തിരിച്ചറിവിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന ശക്തമായ ഇച്ഛയുടെ വികാരമാണ് അഥവാ ധാർഷ്ട്യമാണ് മോക്ഷത്തിലേക്കുള്ള ഏകമാർഗം അഥവാ ജാഗ്രത് എന്ന ബ്രഹ്മത്തിൽ നിന്ന് തുര്യത്തിലേക്ക് ഉണരാനുള്ള ഏക വഴി. ഇതല്ലാതെ പ്രാർത്ഥന, ഉപവാസം, ധ്യാനം, അനുഷ്ഠാനങ്ങൾ, സാധനകൾ, ജ്ഞാനം, നന്മ, നീതി, പുണ്യം, അനുകമ്പ ഇവ കൊണ്ടൊന്നും വേദനിക്കുന്ന നശ്വരമായ ദേഹപദാർത്ഥത്തിൽ എന്നെന്നും നിലനിൽക്കണമെന്ന വിഡ്ഢിത്തത്തെ ഇല്ലാതാക്കി നിത്യമായ മോക്ഷത്തിലെത്തിച്ചേരാൻ സാധ്യമല്ല. കാരണം ഇവയുടെ എല്ലാം കുറവുകൊണ്ടല്ല മോക്ഷാനുഭവം നഷ്ടപ്പെട്ടത്. ചോദ്യം 52. ശിഷ്യൻ: മോക്ഷം നേടാൻ അനേകം മാർഗങ്ങൾ ഉണ്ടെന്നാണ് മതങ്ങളും വേദാന്തങ്ങളും പ്രചരിപ്പിക്കുന്നത്, അത് ശരിയാണോ? മാസ്റ്റർ: മോക്ഷത്തെ പലതായി നിർവചിച്ച് അത് നേടാൻ പല മാർഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് മനുഷ്യരെ കബളിപ്പിച്ചാണ് മതങ്ങളും വേദാന്തങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ സർവാധിപത്യം സ്ഥാപിച്ചത്. പലപ്പോഴും രാഷ്ട്രീയ ശക്തികളെക്കാളും കൂടുതൽ ശക്തി മതങ്ങൾ സംഭരിക്കുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വെറുതെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം അഥവാ പർദീസ എന്നും അത് മരണശേഷമേ ലഭിക്കുകയുള്ളൂവെന്നും അതിനായി കൃത്യമായ ചില പ്രാർത്ഥനകളും ഉപവാസങ്ങളും സ്നേഹവും സേവനവും പ്രായോഗികമാക്കിയാൽ മതിയെന്നും വിശ്വസിപ്പിക്കുമ്പോൾ മോക്ഷത്തിന്റെ അർത്ഥം മറ്റൊന്നായി മാറുന്നു. പരബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം ജീവശക്തിയായി അവതരിച്ച് പ്രപഞ്ചവും മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടുവെന്നും ബ്രഹ്മത്തെ അറിഞ്ഞാൽ ബ്രഹ്മമായി മാറാമെന്നും അതിന് ബ്രഹ്മത്തെ ഉപാസിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ മതിയെന്നും വേദാന്തങ്ങൾ പ്രചരിപ്പിച്ചു. ബ്രഹ്മത്തെ പുറത്തു നിൽക്കുന്ന അതിഭൗതിക ശക്തിയായി കുറെ വേദാന്തികൾ വ്യാഖ്യാനിച്ചപ്പോൾ മറ്റു ചിലർ ബ്രഹ്മം മനസ്സിനകത്തു നിൽക്കുന്ന ശക്തിയായി വ്യാഖ്യാനിച്ചു. ഇവിടെ മോക്ഷം മറ്റൊരു നിർവചനം കൈക്കൊള്ളുന്നു. ജീവനിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് മോക്ഷം. അത് നേടാൻ നിസ്സംഗതയാണ് ഒരേ ഒരു മാർഗം എന്നാണ് അഷ്ടാവക്ര ഗീത എന്ന വേദാന്ത കൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. വിശപ്പും ദാഹവും അനുഭവപ്പെടാത്ത നിത്യമായ ഒരു നിലനിൽപ്പ് നിങ്ങൾക്കുണ്ട്. അതാണ് നിത്യജീവൻ എന്നാണ് ജീസസ് മോക്ഷത്തെ നിർവചിച്ചത്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിച്ചാൽ നിത്യജീവൻ ലഭിക്കുമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഇങ്ങനെ മോക്ഷത്തിന്റെ നിർവചനം നീണ്ടുപോകുന്നു. ഈ നിർവചനങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവയെല്ലാം ജാഗ്രത് എന്ന ഭ്രമം യാഥാർത്ഥ്യമാണെന്ന് അനുഭവപ്പെട്ടതിൽ നിന്ന് രൂപം കൊണ്ടതാണെന്ന് കാണാം. ഇവയിൽ അഷ്ടാവക്രമുനിയും ശ്രീബുദ്ധനുമാണ് കൂടുതൽ വ്യക്തമായി മോക്ഷത്തെ നിർവചിച്ചത്. ബോധശാസ്ത്രത്തിൽ മോക്ഷത്തിന് ഒരു നിർവചനമില്ല. സ്വപ്നത്തിന്റെ ബോധതലത്തിൽ നിന്ന് ജാഗ്രത് എന്ന ബോധതലത്തിലേക്ക് ഉണരുന്നവനെ എന്താണ് നിർവചിക്കാൻ കഴിയുക? സ്വപ്നാനുഭവങ്ങളെല്ലാം ജാഗ്രത്തിലെ ചിന്തകളും സ്വപ്നങ്ങളും കാഴ്ചകളും അനുഭവങ്ങളുമായിരുന്നുവെന്ന് ഉണരുമ്പോൾ മനസ്സിലാകും. അതുപോലെ ജാഗ്രത് എന്ന ബോധതലത്തിൽ നിന്ന് തുര്യം എന്ന ബോധതലത്തിലേക്ക് ഉണരുമ്പോൾ ജാഗ്രത്തിലെ അനുഭവങ്ങളെല്ലാം തുര്യത്തിലെ സംഭവങ്ങളും ചിന്തകളുമായിരുന്നുവെന്ന് മനസ്സിലാവും. ദേഹം നിലനിൽക്കെയുള്ള തുരിയ അനുഭവത്തിൽ ഭ്രമവികാരങ്ങൾ നിലനിൽക്കാത്തതിനാൽ അവിടെ കാഴ്ചയും കേൾവിയും അനുഭവങ്ങളും ഉണ്ടെങ്കിലും അവ തോന്നലുകളും നശ്വരവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. ദേഹമില്ലാതെയുള്ള തുരിയാവസ്ഥയാണെങ്കിൽ ഇരുട്ടിനും വെളിച്ചത്തിനും ശൂന്യതയ്ക്കും അതീതമായി ഞാൻ ദേഹമില്ലാതെ നിലനിൽക്കുന്നു എന്ന ഒരേ ഒരു അനുഭവം മാത്രം. ഭൗതിക ശാസ്ത്രത്തിലും മതതത്വശാസ്ത്രത്തിലും അനേകം നിർവചനങ്ങൾ പഠിച്ചു വളർന്നവരാണ് നമ്മൾ. ആ നിർവചനങ്ങൾ പല സാങ്കേതിക വിദ്യകൾക്കും ആത്മീയ വിദ്യകൾക്കും കാരണമാകുകയും ചെയ്തു. അവയെ നാം വിമാനമായും ഫാൻ ആയും എയർ കണ്ടീഷണർ ആയും അതീന്ദ്രിയ അനുഭവങ്ങളായും ഇന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ജാഗ്രത് എന്ന ബോധതലത്തിൽ നിന്നും തുര്യം എന്ന ബോധതലത്തിലേക്ക് ഉണർന്ന ശ്രീബുദ്ധനും രമണ മഹർഷിയും അഷ്ടാവക്രമുനിയും ജനകനും അവർ അനുഭവിച്ച ജാഗ്രതത്തിലെ അനുഭവങ്ങളെ നിർവചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. നശ്വരതയിൽ എന്ത് സത്യമാണ് കണ്ടെത്തുക? എന്ത് കണ്ടെത്തിയാലും അതുകൊണ്ട് എന്താണ് പ്രയോജനം? തങ്ങളുടെ കൂടെ ജീവിക്കുന്നവർ നശ്വരതയെ നിർവചിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവർ അവയെ എതിർക്കുകയോ തെറ്റെന്ന് പറയുകയോ ചെയ്തില്ല. കാരണം സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് ഉണരാത്തവൻ സ്വപ്നത്തിലെ സംഭവങ്ങൾ കണ്ട് കരയുകയും ചിരിക്കുകയും നിർവചിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യാൻ കഴിയുക? തട്ടി ഉണർത്താൻ നോക്കാം. എന്നിട്ടും ഉണർന്നില്ലെങ്കിൽ മൗനമായി ശാന്തനായി ഇരിക്കാം. സ്വപ്നത്തിൽ നിന്നും ഉണരാതെ സ്വപ്നാനുഭവങ്ങൾ ഇല്ലാത്തതായിരുന്നു എന്ന് തെളിയിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. കാരണം ദൈവം തന്നെയാണ് സ്വപ്നാനുഭവത്തിൽ കരയുകയും ചിരിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നതെന്ന് ഓർക്കണം. മോക്ഷം എന്നാൽ ജാഗ്രത് എന്ന ബ്രഹ്മത്തിൽ നിന്നുള്ള പൂർണവും നിത്യവുമായ ഉണർവാണ്, അല്ലാതെ എന്തിലെങ്കിലും നിന്നുള്ള മോചനമല്ല. മോക്ഷം എന്നാൽ ഒന്നിലും നിന്നുള്ള സ്വാതന്ത്ര്യമോ രക്ഷയോ അല്ല. അതിനാൽ അതിനൊരു നിർവചനവും മാർഗവും സാധ്യമല്ല. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ എല്ലാം നശ്വരമാണെന്ന് അനുഭവപ്പെടും. എല്ലാം നശ്വരമാണെന്ന് അനുഭവപ്പെട്ടാൽ വികാരാനുഭവങ്ങൾ നഷ്ടപ്പെടും. അനുഭവങ്ങൾ നഷ്ടപ്പെട്ടാൽ യാഥാർത്ഥ്യത നഷ്ടപ്പെടും. യാഥാർത്ഥ്യത നഷ്ടപ്പെട്ടാൽ സങ്കല്പങ്ങൾ ഇല്ലാതായി വ്യക്തിബോധം തുരിയുമെന്ന ബോധതലത്തിലേക്ക് ഉണരും. സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഏതു നിമിഷവും എല്ലാവർക്കും കഴിയും. അങ്ങനെ എല്ലാം നശ്വരമാണെന്ന് അനുഭവിക്കാൻ ആർക്കും സാധ്യമാണ്. എന്നാൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കാനും ഭ്രമവികാരങ്ങൾ നൽകുന്ന യാഥാർത്ഥ്യാനുഭവത്തെ ഉപേക്ഷിക്കാനും ആർക്കും കഴിയാതെ പോകുന്നു. കാരണം നമ്മുടെ അനുഭവങ്ങളിൽ ദുഃഖവും വേദനയും മാത്രമല്ല അല്പം ലൈംഗിക സുഖവും പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും സുഖങ്ങളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മോക്ഷം നേടാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. ജാഗ്രത് എന്ന താഴ്ന്ന ബോധാവസ്ഥയിൽ നിന്ന് തുര്യം എന്ന ഉയർന്ന ബോധത്തിലേക്ക് ഉണരണം. അങ്ങനെ ഉണരാൻ ആവശ്യമായ മിസ്റ്റിക് ഊർജം നാം ശേഖരിക്കണം. ദേഹം നിലനിൽക്കുമ്പോൾ മാത്രമേ മിസ്റ്റിക് ഊർജം ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. നന്മയും പുണ്യവും സൽക്കർമ്മങ്ങളും ദൈവികമാണെന്നും ദൈവം തന്നിൽ നിന്നും അന്യമായ ഒരു ശക്തിയാണെന്നും സങ്കല്പിച്ച മതവിശ്വാസികൾക്കും വേദാന്തികൾക്കും പറ്റിയ തെറ്റാണ് മരണശേഷമുള്ള മോക്ഷവും സ്വർഗവും. നന്മയുടെയും പുണ്യത്തിന്റെയും സൽക്കർമ്മങ്ങളുടെ സ്രോതസ്സിനെ കുറിച്ച് അവർ സൂക്ഷ്മമായി പഠിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു തെറ്റ് സംഭവിക്കുകയില്ലായിരുന്നു. ചോദ്യം 53. ശിഷ്യൻ: അദ്വൈത അനുഭവം ഭ്രമാനുഭവമാണെന്ന് എന്നാണ്? അദ്വൈത അനുഭവം ഭ്രമാനുഭവമാണ് എന്നാണ് അങ്ങ് പറയുന്നത്? വികാരങ്ങൾ ഉള്ളിടത്തെ അനുഭവങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നതുകൊണ്ട് അദ്വൈതാനുഭവം ഒരു വികാരാനുഭവമല്ലേ? മാസ്റ്റർ: ജാഗ്രത്തിൽ അനുഭവിക്കുന്നു എന്ന് കരുതുന്ന എല്ലാ അനുഭവങ്ങളും വികാരാനുഭവങ്ങളാണ്. എന്നാൽ വികാരാനുഭവങ്ങളൊന്നും ഇല്ല അഥവാ തന്നെ ബാധിക്കുന്നില്ല എന്ന ഒരവസ്ഥ ഉണ്ടായാൽ, അതായത് അദ്വൈതാനുഭവത്തിൽ എത്തിയാൽ, അതും ഒരു അനുഭവം തന്നെയായിരിക്കും. ദേഹം നിലനിൽക്കെ തന്നെ അത്തരം ഒരു അനുഭവം ഉണ്ടായാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആനന്ദമായി അനുഭവപ്പെടുന്നു. ഈ അനുഭവം ലൈംഗിക സുഖം പോലെയോ പ്രശസ്തിയോ ധനമോ കൊണ്ട് ലഭിക്കുന്ന മനസ്സിന്റെ ഉന്മാദം പോലെയോ അല്ല എന്ന് പറയേണ്ടി വന്നപ്പോഴാണ് അദ്വൈതാനുഭവം ബ്രഹ്മവികാരാനുഭവം തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയേണ്ടി വന്നത്.